ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. സന്തുഷ്ടമായ കുടുംബജീവിതത്തെ സവിസ്തരം അവതരിപ്പിച്ച് പ്രസംഗപീഠത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു സ്ത്രീ പുരോഹിതനോട് പറഞ്ഞത്, സത്യത്തിൽ എൻ്റെ വിവാഹം ഒരു ചതിയായിരുന്നു, എന്നെ അവർ ചതിക്കുകയായിരുന്നു. ഞാനൊഴിച്ച് മറ്റെല്ലാവരും അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു ചതി. എൻ്റെ വീട്ടുകാർക്ക് മകളെ എവിടെയെങ്കിലും കെട്ടിച്ചയക്കണം. ഭർത്താവിൻ്റെ വീട്ടുകാർക്കാകട്ടെ മകന് ഒരു തുണ വേണം. നിർധന കുടുംബത്തിൽ പിറന്നു വീണതിനാൽ അവൾക്കൊരു ഭാവി ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടെ അവരെല്ലാം ഒരുമിച്ചെടുത്ത ഒരു തീരുമാനം. പക്ഷേ അതൊരു ചതിയായിരുന്നു. ദുരിതക്കാര്യത്തിൽ പീഡനങ്ങളും മനോദുഃഖവും ഏറ്റുവാങ്ങി ഞാൻ നീന്തി തളർന്നു. ഒരു രാത്രി ഒരടി പോലും മുൻപോട്ട് പോകാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം വായിക്കുവാനിടയായി. യോസഫിൻ്റെ പിതാവായ യാക്കോബിൻ്റെ മരണശേഷം യോസഫിൻ്റെ സഹോദരന്മാർ യോസഫിനോട്, നീ ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് അപേക്ഷിക്കുമ്പോൾ അവർ പറയുന്നത്, അപ്പൻ മരിക്കും മുമ്പേ നിന്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്ത് അവർ ചെയ്ത അതിക്രമവും പാപവും നീ ക്ഷമിക്കണം എന്ന് യോസേപ്പിനോട് പറയണം എന്ന് കൽപ്പിച്ചിരുന്നു. സത്യത്തിൽ യാക്കോബ് അങ്ങനെ ഒരു കൽപ്പന നടത്തിയിരുന്നില്ല. യോസേപ്പ് ഉപദ്രവിക്കുമോ എന്ന ഭയത്താൽ സഹോദരന്മാർ ഉണ്ടാക്കിയെടുത്ത മറ്റൊരു നാടകമായിരുന്നു അത്. പക്ഷെ യോസേപ്പ് അവരോട് പറയുന്നത്, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, എൻ്റെ ദൈവം അതെനിക്ക് നന്മയാക്കി മാറ്റി. ദൈവം അങ്ങനെ ചെയ്ത് അനേകരുടെ ജീവരക്ഷയ്ക്കായിട്ടാണ്. അന്നവൾ മനസ്സിലാക്കി, മനുഷ്യന് തെറ്റുപറ്റും, ദൈവത്തിന് തെറ്റുപറ്റില്ല. മനുഷ്യൻ നിങ്ങളെ ചതിക്കും, പക്ഷെ ദൈവം ആരെയും ചതിക്കാറില്ല. മനുഷ്യൻ ചതിച്ചു എന്ന തോന്നൽ ഉണ്ടാകുമ്പോഴും ദൈവം നിങ്ങളെ ചതിച്ചിട്ടില്ല. ഏത് ചതിയെയും നന്മയാക്കി മാറ്റുവാൻ ദൈവത്തിനാകും. ഈ ചതി, ഈ വഞ്ചന, ഈ അഭിമാനക്ഷതം ദൈവം നന്മയാക്കി മാറ്റുന്നവനാണ്. ഈ തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായിട്ട് മാറി. അതുവരെ ചതിച്ചവരോട് ഹൃദയം നിറച്ച് പകയും പിണക്കവും വിദ്വേഷവും വൈരാഗ്യവും മാത്രം കത്തിജ്വലിച്ചു നിന്നു. ഈ വചനം എൻ്റെ ജീവിതത്തിന് പുനർജന്മമേകി. എൻ്റെ ജീവിതത്തെ ചതിച്ചവരോടും എൻ്റെ ജീവിതത്തെ ശൂന്യമാക്കുവാൻ ശ്രമിച്ചവരോടും എന്നെ ഉപദ്രവിച്ചവരോടും അന്ന് വരെ ഉണ്ടായിരുന്ന പകയും വിദ്വേഷവും വൈരാഗ്യവും എല്ലാം മാറ്റിക്കളഞ്ഞ് അവരെ സ്നേഹിക്കുവാൻ അന്നു മുതൽ ഞാൻ തുടങ്ങി. അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു പുനർജന്മമായിരുന്നു. യോസേപ്പിൻ്റെ മുൻപിൽ എത്തിയതിൻ്റെ സഹോദരന്മാർ യോസേപ്പിനെ മനസ്സോടെ വീണ്ടും നമസ്കരിക്കുന്നു. യോസേപ്പിന് നൽകിയ സ്വപ്നങ്ങൾ ഇതാ വീണ്ടും സാക്ഷാത്കരിക്കപ്പെടുന്നു. 11 കറ്റകളും 11 നക്ഷത്രങ്ങളും യോസേഫിനെ നമസ്കരിക്കുന്നു. ദശാബ്ദങ്ങൾക്ക് മുമ്പ് യോസേഫ് കണ്ട സ്വപ്നം ദൈവം നൽകിയതായിരുന്നു എന്നും അവയിൽ അസൂയപ്പെട്ട് ആ സഹോദരന്മാർ അന്ന് ചെയ്തത് അന്യായമായിപ്പോയി എന്നും അവർക്ക് ബോധ്യമായി. അവർ ആ സ്വപ്നത്തിൻ്റെ ഭാഗമായി വീണ് യോസേഫിനെ നമസ്കരിച്ചു. എന്തൊരത്ഭുതം! തങ്ങളുടെ സഹോദരന്മാരിൽ ഒരുവിനെ ദൈവം പ്രഭുവായി ഉയർത്തിയപ്പോൾ ആ സ്ഥാനത്തെ അംഗീകരിക്കുവാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. മോശയെ ദൈവം ജനനായകനായി ഉയർത്തിയപ്പോൾ മിര്യാമിനും അഹരോനും അത് അംഗീകരിക്കുവാൻ അല്പം പ്രയാസമുണ്ടായിരുന്നു. യേശുവിൻ്റെ കുടുംബത്തിലെ സഹോദരന്മാർ അവനിൽ വിശ്വസിച്ചില്ലല്ലോ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മനുഷ്യൻ്റെ വീട്ടുകാർ തന്നെ അവൻ്റെ ശത്രുക്കളാകും. സഹോദരന്മാർ തൻ്റെ പ്രഭുത്വം അംഗീകരിച്ച് അവൻ്റെ കർത്തൃത്വം അംഗീകരിക്കുന്നതാണ് ഇവിടെ നാം കാണുന്നത്. ഇതാ ഞങ്ങൾ നിൻ്റെ അടിമകൾ എന്നവർ പറയുന്നു. യോസേഫിന് മുമ്പിൽ സമ്പൂർണമായി അവരെ സമർപ്പിക്കുന്നു. അവർ യോസേഫിൻ്റെ സഹോദരന്മാരാണ്. അപ്പോൾ തന്നെ അവർ യോസേഫിൻ്റെ അടിമകളുമാണ്. ഇവിടെ അതിശക്തമായ ഒരു ക്രിസ്തീയ തത്വം നാം മനസ്സിലാക്കണം. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവൈദ്യരും സ്ഥാനം സംബന്ധിച്ച് യേശു ക്രിസ്തുവിൻ്റെ സഹോദരനാണ്. അപ്പോൾ തന്നെ നാം അവിടുത്തെ ദാസന്മാരുമാണ്, അവിടുത്തെ അടിമകളുമാണ്. സർവശക്തനായ ദൈവമേ, എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988022119 57 എന്ന നമ്പർ ഉപയോഗിക്കുക.